നല്ലവനെ ഞാൻ അപേക്ഷ അവസരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞാൻ യാചനകൾ നൽകുമാറാകണമേ. അമ്മേ. ദൈവമായ കർത്താവേ, കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തിന്റെ ഒരു ക്ലാസ് ആയിട്ട് തീരുവാൻ ഞങ്ങളെ ഉള്ളത് സഹായിക്കണമേ. ഇന്ന് ദൈവമേ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന വചനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവിൽ സ്വീകരിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അജ്ഞാനികളായിരുന്ന സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവിനെ അയച്ച് ജ്ഞാനികളാക്കിയ പ്രകാരം തമ്പുരാനെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഉള്ളങ്ങളെയും ദൈവമേ നീ അവിടുന്ന് നിറവുള്ളവരാക്കി തീർക്കണമേ. ഇന്ന് കേൾക്കുന്ന വചനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിനെ വ്യാഖ്യാനിപ്പാൻ തക്കൊണ്ടും അടിയന്റെ അധരങ്ങൾക്കും ചിന്തകൾക്കും ശക്തി തരണമേ. അവിടെ അവിടെ ആയിരുന്ന ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ ജീവന്റെ വചനങ്ങളെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഹൃദയമാവുന്ന നിലങ്ങളെ അവിടെ നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 ഇരട്ടിയായി ഫലം കായ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടെ സഹായിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് സ്പർശിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഒരുപാട് ഉത്സവത്തെ കുറിച്ചുള്ള പഠനം ദൈവമേ അനുഗ്രഹത്തോടെ അയച്ചിരുവാൻ ദൈവമേ സഹായിക്കണമേ. അവിടോടെയായി ഇന്നത്തെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധ മനോവിഷമങ്ങൾ കടന്നുവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കാൻ സഹായിക്കണമേ. ഈ പ്രദേശത്ത് അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യം നിർവഹിക്കുവാൻ തന്നെ സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകളെ വാഴ്ത്തണമേ. ആയിരിക്കുന്നിടത്ത് ദൈവമേ വിശ്വസിച്ചുകൊണ്ട് നിൽപ്പാൻ ആവശ്യമായിരിക്കുന്ന ആത്മബലം തരണേ. ഇന്നത്തെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ആയിരിക്കാൻ സഹായിക്കണമേ. മടത്തമറിയം പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്നവർക്ക് ആവശ്യമായിരിക്കുന്ന കൃപദാനങ്ങൾക്കൊന്നും നിറയ്ക്കണമേ. അവിടെ ആയിരുന്ന സംബന്ധിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പസമയം അവിടുത്തെ ശ്രേഷ്ഠ സന്നിധിയിൽ ഞങ്ങളാകുന്നു. തമ്പുരാനെ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കുന്നതാണെന്ന് സുവിധാനായിട്ട് ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മുഖത്തുപെടുത്തെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടെ ഈ അനുഗ്രഹിതമായ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു എല്ലാവരെയും ദൈവാത്മാവിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുപാട് പുസ്തകത്തെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. 2-ഉം 3-ഉം ഭാഗത്താണ് 7 സഭകൾക്കുള്ള ദൂതുകൾ നമ്മൾ കാണുന്നത്. അതിൽ ആദ്യത്തെ ദൂത് എഫേസസ് സഭയ്ക്ക് എഴുതിയ ദൂതാണ്. ആ ദൂതിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോ ഭാഗം പഠിക്കുമ്പോഴും ഓരോ സഭകളെ കുറിച്ച് പഠിക്കുമ്പോഴും ആ പട്ടണത്തെ കുറിച്ച് ആ സഭയെ കുറിച്ച് നമ്മളൊരു ചിന്ത വരുന്നത് കൊണ്ട് ആ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. എഫേസസ് പട്ടണം എന്ന് പറയുന്നത് പുതിയ നിയമകാലത്തെ ഏറ്റവും പ്രമുഖ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് നമ്മൾ കേട്ടത്. അവിടുത്തെ പ്രധാന പ്രത്യേകത ആർത്തമിസ് എന്ന ഗ്രീക്ക് ദേവതയുടെ പ്രസിദ്ധമായ ക്ഷേത്രം. പുരാതന കാലത്തെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു എന്ന് നമ്മൾ കേട്ടു. എഫേസസിലെ സഭ പരിശുദ്ധനായ പൗലോസ് ലീഹ സ്ഥാപിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. തിമോത്തിയോസ് അവിടെ താമസിച്ചു. വീണ്ടും യോഹന്നാൻ അപ്പോസ്തലനും പരിശുദ്ധ ദൈവമാതാവും അവിടെ താമസിച്ചതായിട്ട് പാരമ്പര്യം പറയുന്നു. എഫേസസ് സഭയ്ക്കുള്ള വലിയ ഒരു കുറവ് എന്ന് പറയുന്നത് അവരുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അവർക്കുള്ള ഉദ്ബോധനം ഏതിൽ വീണിരിക്കുന്നുവെന്ന് അറിഞ്ഞ് മാനസാന്തരപ്പെടുകയും നിന്റെ ആദ്യ പ്രവൃത്തി എടുത്ത് ആദ്യ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെ അവരെ കുറിച്ച് എടുത്തു പറയുന്ന ഒരു നന്മ, അവർ നിക്കലോന്യവരുടെ ഉപദേശത്തെ വെറുക്കുന്നു എന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. ജയിക്കുന്ന മനുജീവ വൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞപ്പോൾ അത് സമയമായതുകൊണ്ട് പെട്ടെന്ന് അത് തീർത്തുപോയി. അതൊന്ന് ഓടിച്ച് അതുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രതിഫലമായി എഫേസ്യസ് സഭയ്ക്ക് പറയുന്നത് ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്മാൻ കൊടുക്കുന്നു. ഇത് എഴുതുമ്പോൾ പരിശുദ്ധനായ യോഹന്നാൻ അപ്പോസ്തോലന്റെ മനസ്സിൽ ആദാമിന്റെ പറുദീസയിൽ നിന്നുള്ള വീഴ്ച മനസ്സിൽ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, തിന്നുന്ന നാളിൽ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുന്നതിനെ കൂടി. രണ്ടാം അധ്യായം ദൈവത്തെ പോലെയാകും. രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തിന്മയോടുള്ള നിരന്തരമായ പോരാട്ടമാണ്. മാമോദീസയിലൂടെ ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന്റെ പടയാളിയായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പടയാളി എന്നുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്ന അവകാശമാണ്. പടയാളിയുടെ ഉത്തരവാദിത്വം പടചേർത്തവനെ പ്രസാദിപ്പിക്കുക, യുദ്ധം ചെയ്യുക എന്നുള്ളതുണ്ട്. അപ്പൊ വിജയിക്ക് കിട്ടുന്ന ഓഹരിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അവൻ ജയാളിയായി തീരണം. ഒരു പടയാളി ജയാളിയായി തീരണം എന്നുള്ളതാണ് പടചേർത്തവന്റെ ഉദ്ദേശം. വിജയിക്ക് ലഭിക്കുന്ന പ്രതിഫലം ജീവവൃക്ഷത്തിന്റെ ഫലമാണ്. നമ്മൾ മാമോദീസ പാടുന്നുണ്ട്, പറുദീസയിൽ ആദം രുചി നോക്കാത്ത ഫലം സാമോദം വെക്കുന്ന വായില്ലെന്ന് പറയുന്നുണ്ട്. ആദാമിന് നഷ്ടമായ പറുദീസ വിശ്വാസികൾക്ക് സംരംഭ്യമാകുന്നു എന്നുള്ളതാണ് സഭയുടെ ഉറച്ച വിശ്വാസം. ഉൽക്കാലത്ത് യഹൂദ ചിന്തയിൽ സാക്ഷാൽ ജീവന്റെ അപ്പം പ്രദാനം ചെയ്യുന്നത് എന്തോ അതാണ് ജീവവൃക്ഷം. അതിന്റെ പ്രതീകമായിട്ടാണ് ജീവവൃക്ഷത്തെ വിവക്ഷിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ഉൽപ്പത്തി ജീവന്റെ വൃക്ഷത്തെ അതിനെ വിവക്ഷിക്കുന്നതായിട്ട് പറഞ്ഞു. ജ്ഞാനം കൈവശപ്പെടുത്തുന്നവർക്ക് അത് ജീവന്റെ വൃക്ഷമാണ്. നീതിയുടെ ഫലം ജീവവൃക്ഷം. സഫലമായി കഴിഞ്ഞ ആഗ്രഹം ജീവവൃക്ഷം. അത് അപ്പോൾ നമ്മൾ പറയും ജീവവൃക്ഷം എന്നുള്ളത് നമുക്ക് മെറ്റീരിയലായിട്ട് കാണാൻ ഒക്കുന്ന ഒന്നല്ല, അതിലുപരിയായത് ഒരു എക്സ്പീരിയൻസ് ലെവലിൽ ഉണ്ടാകേണ്ട ഒന്നാണ്. അത് നമുക്കുണ്ടാകുന്ന വലിയൊരു അനുഭവമാണ്. ഏദൻ തോട്ടത്തിന്റെ കഥയിൽ നമുക്ക് കാണുവാനൊക്കുന്നത് ജീവന്റെ വൃക്ഷം ദാനം ചെയ്യുന്ന ഫലം ആദം ഭക്ഷിക്കുവാൻ പാടില്ല, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ പാടില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന. അത് ലംഘിച്ചതുകൊണ്ടാണ് ആദ്യം മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിൽ നിന്ന് ബഹിഷ്കൃതരാകുന്നത്. എന്നാൽ പുൽക്കാലം ജീവന്റെ വൃക്ഷം വളർന്ന തോട്ടവും സ്വാഭാവികമായി നഷ്ടപ്പെട്ടു. അവരെ അതിൽ നിന്ന് മാറ്റിയപ്പോൾ ഈ തോട്ടവും സ്വാഭാവികമായി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ മെസ്സിഹ വരികയും ഒരു നൂതന യുഗം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ജീവന്റെ വൃക്ഷം മനുഷ്യരുടെയിൽ ആയിരിക്കുമെന്നും വിശ്വസ്തരായിരുന്നവർ അതിൽ നിന്ന് ഭക്ഷിക്കുമെന്നുള്ള യഹൂദ ചിന്ത അവിടെ കാണുവാനായിട്ടും. ഇത് അപ്പോക്രിഫൽ റൈറ്റിംഗ്സിൽ കാണുന്ന ഒരു ചിന്തയാണ്. മെസ്സിഹ വരികയും നൂതന യുഗം ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ജീവന്റെ വൃക്ഷം മനുഷ്യരുടെയിൽ ആയിരിക്കും, വിശ്വസ്തരായിരുന്നവർ അതിൽ നിന്ന് ഭക്ഷിക്കും. അപ്പൊ അതിന്റെ സാരം ആദാം നഷ്ടപ്പെടുത്തിയ ആ ജീവവൃക്ഷത്തിന്റെ അനുഭവം ആദാം നഷ്ടപ്പെടുത്തിയത് മെസ്സിഹ വീണ്ടെടുക്കുമെന്നുള്ളതാണ്. ജീവവൃക്ഷത്തിന്റെ ഫലം ആസ്വദിക്കുക എന്നാൽ ദൈവരാജ്യത്തിന്റെ നീതിയുടെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യത്തിന്റെ നീതിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു പരമാധികാരത്തോടെ വാഴുമ്പോൾ വിശ്വസ്തരായ ജേതാക്കൾ അനുഭവ സിദ്ധമാകുന്ന ആനന്ദമാണ് ഈ ജീവവൃക്ഷത്തിന്റെ അനുഭവം. ക്രിസ്തു അധികാരിയായി വാഴുമ്പോൾ വിശ്വസ്തരായ ജേതാക്കൾക്ക് ലഭിക്കുന്ന സന്തോഷമാണ് ഈ ജീവവൃക്ഷത്തിന്റെ അനുഭവം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒന്നല്ല, അത് അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വീണ്ടും പറുദീസ എന്നുള്ളത് ദൈവത്തോടൊപ്പം ഉള്ള ഒരു ജീവിതമായിട്ട് ഞാൻ സൂചിപ്പിച്ചു. വലതുഭാഗത്തെ കള്ളനോട് പറയുന്നുണ്ട്, നീ എന്നോടുകൂടെ ഇന്ന് പറദീസയിൽ ആയിരിക്കും. നീ എന്നോടുകൂടെ ഇന്ന് പറദീസയിലായിരിക്കും. അപ്പം ദൈവത്തോടൊപ്പം ഉള്ള വാസമ, ദൈവം ആയിരിക്കുന്നിടത്ത് ഉള്ള വാസമ. നമ്മൾ സ്വസംസ്കാര ശുശ്രൂഷയിൽ പറയുന്നുണ്ട്, ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ വാസം എവിടെയായിരുന്നു, അവിടെ തന്നെ ഇവന്റെ ആനന്ദവും സന്തോഷവുമായി തീരട്ടെ എന്നുള്ള വലിയ ഒരു ആശംസയോടുകൂടിയാണ് നമ്മൾ സ്വസംസ്കാര ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന് സന്തോഷകരമായ ഒരു പറദീസയുടെ അനുഭവം ഉണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കളെ കാണുവാൻ യഹോവയായ ദൈവം കടന്നു വരുമ്പോൾ ഇവർ സന്തോഷത്തോടെ യഹോവയുടെ ആനന്ദം സന്തോഷ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന അനുഭവമാണ് ഈ പറദീസയുടെ അനുഭവം. ദൈവത്തോടൊപ്പം ആനന്ദിക്കുന്ന അനുഭവമാണ്, ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന അനുഭവമാണ്, ദൈവത്തോടൊപ്പം യുഗായുഗങ്ങളായിത്തീരുന്ന ഒരു അനുഭവമാണ് ഈ പറദീസയുടെ അനുഭവം, ദൈവത്തോടൊപ്പം ഉള്ള ഒരു അനുഭവമാണ്. അവസാനമായിട്ട് ഭാഗത്ത് പറയുന്നുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. യഥാർത്ഥത്തിൽ വാഗ്ദാവ് ക്രിസ്തു തന്നെയാണ്. യോഹന്നാൻ മധ്യവർത്തി എന്നുള്ള ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ, ഇടനിലക്കാരൻ എന്നുള്ള നിലയിലാണ് ഒരു ആഹ്വാനം തന്നെ പറയുന്നത്. പടയാളി ജയാളിയായി തീരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അടുത്തതായിട്ട് രണ്ടാമത്തെ സഭയ്ക്കുള്ള സ്മിർണയിലെ സഭയ്ക്കുള്ള എഴുത്താണ്, 8 മുതൽ 11 വരെയുള്ള വാക്യം. സ്മിർണയിലെ സഭയുടെ ദൂതൻ എഴുതുന്നത്, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നതാനും, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാരായ ഒരു ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നും ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. രണ്ടാം സഭയുടെ ലെറ്ററാണ് ചർച്ച് ഓഫ് സ്മിർണ. നമ്മൾ ഓരോ സഭകളെ കുറിച്ച് ഉള്ള സന്ദേശം വായിക്കുമ്പോഴാ പട്ടണത്തെ കുറിച്ചുള്ള ഒരു പഠനം കൂടെ നമ്മൾ നടക്കുന്നുണ്ട്. ആ പട്ടണങ്ങൾക്കുള്ള അന്നുള്ള സ്ഥാനവും പദവിയും നാം മനസ്സിലാക്കുമ്പോൾ ആ സഭയ്ക്ക് കിട്ടിയ സ്വാധീനത്തെ അന്നുള്ള സ്ഥാനവും പദവികളും സഭയെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. It is inevitable that Ephesus should come first in the list of 7 churches. It was but natural that Smyrna, its great rival, should come second of all the cities of Asia. Smyrna was the loveliest. Men called it the ornament of Asia, the crown of Asia, and the flower of Asia. സഭകൾക്കുള്ള ഒന്നാം സ്ഥാനം എഫേസ്യസിന് കിട്ടിയെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം സ്മിർണയ്ക്ക് കിട്ടിയത് വളരെ സ്വാഭാവികമാണ്. എഫേസ്യസിൽ നിന്ന് 50 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു പട്ടണമാണ് സ്മിർണയിലെ പട്ടണം. പല കാര്യങ്ങളിലും എഫേസ്യസിനോടും മറ്റ് അടുത്തുള്ള പട്ടണങ്ങളോടും കിടമത്സരം നടത്തുന്ന, മത്സരിച്ച് മുന്നിൽ കയറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മത്സരം നടത്തുന്ന ഒരു റൈവൽ പട്ടണമായിട്ടാണ് ഈ സ്മിർണയിലെ പട്ടണത്തെ നമുക്ക് ഇവിടെ കാണുവാനായി പോകുന്നത്. ഇറ്റ് ഇസ് പ്രോസ്പെറസ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി. ഇതിനെ ആസ്യയുടെ ആഭരണം, ആസ്യയുടെ കിരീടം, ആസിയുടെ കുസുമം എന്നൊക്കെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് മെയിൻറ്റെയിൻസ് എ സ്ട്രോങ് അലിജിയൻസ് ടു റോം. റോമാ നഗരത്തോട് വലിയ വിധേയത്വം കാണിച്ചിട്ടുള്ള ഒരു പട്ടണമാണ്. റോമാ സാമ്രാജ്യം ലോകത്തിലെ പ്രഥമ പട്ടണമായി വളരുന്നതിന് മുമ്പ് തന്നെ, അതിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഈ സഭയോട്, ഈ റോമാ സാമ്രാജ്യത്തോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ച് അതിനുവേണ്ടി അധ്വാനിച്ച അവരുടെ പടയാളികളെ പോലും വിട്ട് അതിനുവേണ്ടി അധ്വാനിച്ച, വിശ്വസ്തയോടുകൂടി അധ്വാനിച്ച ഒരു പട്ടണമാണ് സ്മിർണ. ഈ നഗരത്തെ പരമാനന്ദമാക്കിയ ഘടകങ്ങളിൽ ഒന്ന്, അതിന്റെ വീഥികളെ അവിരാമം ആശ്ലേഷിച്ചു കൊണ്ടിരുന്ന പടിഞ്ഞാറൻ കാറ്റാണ്. ഇതും ഒരു നദിയുടെ തീരത്തുള്ളൊരു പട്ടണമാണ്. ഇതൊരു ഹാർബറിലായിരുന്നു. ഈ നദികളിൽ നിന്നുള്ള കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ് ഈ പട്ടണത്തെ വളരെ സുഖശീതളമാക്കി, അവിടെയുള്ള ആളുകൾക്ക് അത് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ പോലെ എസിയും കൂളറും ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്ത് വേനൽക്കാലത്ത് ഒക്കെ ഈ നദികളിൽ നിന്നൊഴുകുന്ന കാറ്റ് ഈ പട്ടണത്തെ മുഴുവൻ സന്തോഷം പകരുന്ന ഒരു നിലയിൽ അത് ആക്കി തീർത്തു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്മിർണ വാസ് മാഗ്നിഫിഷ്യലി സിറ്റുവേറ്റഡ്. ഇറ്റ് സ്റ്റുഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ റോഡ് വിച്ച് ക്രോസ് ലിഡിയ ആൻഡ് ഫ്രിഗിയ ആൻഡ് ട്രാവൽഡ് ഔട്ട് ടു ദ ഫാർ ഈസ്റ്റ് ആൻഡ് ഇറ്റ് കമാൻഡഡ് ദ ട്രേഡ് ഓഫ് ദ റിച്ച് ഹെർമൂസ് വാലി. ഹെർമൂസ് വാലിയുടെ തീരത്തുള്ള വളരെ വലിയ ഒരു പട്ടണമാണ്. ജോഗ്രഫിക്കലി ഇറ്റ്സെൽഫ് ഇസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ സിറ്റി. ഹെർമൂസ് താഴ്വര മേഖലയിലെ വാണിജ്യത്തിന്റെ ചുക്കാൻ പിടിച്ചത് ഈ സ്മിർണ പട്ടണമായിരുന്നു. ദ സിറ്റി സ്റ്റുഡ് അറ്റ് ദി എൻഡ് ഓഫ് എ ലോങ് ആം ഓഫ് ദ സീ വിച്ച് എൻഡഡ് ഇൻ എ സ്മോൾ ലാൻഡ് ലോക്ഡ് ഹാർബർ ഇൻ ദ സിറ്റീസ് ഹാർട്ട്. It was the safest of all harbors and the most convenient. And it had added advantage that in time of war it could be easily closed by a chain across its mouth. കായലിന്റെ നീണ്ട ഭുജത്തിന്റെ അറ്റത്തായിരുന്നു ഇതിന്റെ സ്ഥാനം. മറ്റ് ഹാർബറുകളെ അപേക്ഷിച്ച് ഏറ്റവും സുരക്ഷിതവും സൗകര്യപ്രദവുമായിട്ടുള്ള ഒരു ഹാർബർ ആയിരുന്നത്. എന്തെങ്കിലും യുദ്ധങ്ങൾ വല്ലതും വരുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഈ തുറമുഖം അടയ്ക്കാം, ആളുകൾക്ക് വളരെ സേഫായിട്ട് ഇതിൽ ആയിത്തീരുകയും ചെയ്യാം. അതുകൊണ്ട് ഇത് ഹാർബറിലായിരുന്നു, ഇതിൽ ട്രേഡിന് പറ്റിയ സ്ഥലമായിരുന്നു, വളരെ സൗന്ദര്യമുള്ളൊരു പട്ടണമായിരുന്നു, സുരക്ഷിതമായിരുന്നു, കൺവീനിയന്റ് ആയിരുന്നു, എല്ലാ നിലയിലും അനുകൂല സാഹചര്യമാണ്. ഈ സ്വർണ പട്ടണത്തെ നഗരങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് നഗരങ്ങളുടെ രാജ്ഞിയായി തീരാൻ കാരണം, ഇറ്റ് വാസ് വൺ ഓഫ് ദ ഫ്യൂ പ്ലാന്റ് സിറ്റീസ് ഓഫ് ദ ആൻഷ്യന്റ് വേൾഡ്. അത് പ്ലാന്റ് സിറ്റീസ് ഒന്നായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ ചണ്ഡീഗഡ് എന്ന് പറയുന്ന സ്ഥലം പ്ലാന്റായിട്ടുള്ള ആർക്കിടെക്ചറലായിട്ട് അത് ഉണ്ടാക്കപ്പെട്ട ഒരു പട്ടണമാണ്. അതുപോലെ അതിന്റെ സൗന്ദര്യവും അതിന്റെ രൂപകൽപ്പനയും ഒക്കെ പ്ലാന്റായിട്ട് ചെയ്തതുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ടുള്ള പട്ടണമാണ്. ഇറ്റ് ഹാഡ് ബീൻ ഫൗണ്ടഡ് ആസ് എ ഗ്രീക്ക് കോളനി ആസ് ഫാർ ബാക്ക് ആസ് 1000 BC. അറൌണ്ട് 600 BC ലിഡിയൻസ് conquered the city and demolished. For 400 years, Smyrna had been no city, but a collection of little villages. Then about 200 BC, Lysimachus had rebuilt it as a planned city. It was built with great, straight and broad streets.
ആയിരത്തോട് ഉള്ള ബി സിയോട് അനുബന്ധിച്ചുള്ള ഒരു സമയത്താണ് ഇതിന്റെ ചരിത്രം ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ടുള്ള ചരിത്രത്തിൽ ഇത് കാണുന്നത് ഗ്രീക്കുകാരെ ഇതിനകത്ത് കുടിയേറി പാർത്തതാണ്. 600 ആയപ്പോഴത്തേക്കും ലിഡിയൻസ് ഇതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പിന്നീടുള്ള ഒരു 400 വർഷക്കാലം ഇത് ചെറിയ ചെറിയ പ്രാദേശിക രാജ്യങ്ങളായിട്ട് ചെറിയ നാട്ടുരാജ്യങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമായിരുന്നു. ഒരു കളക്റ്റീവ് ആയിട്ടുള്ള വലിയ രാജ്യം എന്നുള്ള നിലയിൽ ചെറിയ വില്ലേജസ് മാത്രമായിരുന്നു. എന്നാൽ വീണ്ടും AD BC 200 ലിസിമാക്കസ് ഇതിനെ റീബിൽറ്റ് ചെയ്തു. അദ്ദേഹമാണ് ഇതിനെ പ്ലാൻഡ് സിറ്റി ആയിട്ട് കൊണ്ടുവന്നത്. ഇത് ബിൽറ്റ് വിത്ത് എ ഗ്രേറ്റ് സ്ട്രെയിറ്റ് ആൻഡ് ബ്രോഡ് സ്ട്രീറ്റ് എന്നുള്ള നിലയിലാണ്. സ്ട്രാബോ അതിന്റെ അഴകിനെ കുറിച്ച് പോഴ്ത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: തെരുവുകളുടെ ഭംഗി, നിരത്തുകളുടെ സൗകുമാര്യം, പണിക്കുപയോഗിച്ച ചതുരക്കട്ടുകളുടെ മുദ്ര, ഇതൊക്കെ കൊണ്ട് ഈ പട്ടണം ഒരു സുവർണ തെരുവായിട്ട് മാറി എന്നുള്ളതാണ്. ഞാൻ രണ്ട് കാര്യമാ ഈ പട്ടണത്തെ കുറിച്ച് പറഞ്ഞത്. ഇറ്റ്സ് ആർക്കിടെക്ചറൽ ബ്യൂട്ടി ആൻഡ് ദ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഹെൽപ് ദ ഗ്രോത്ത് ഓഫ് ദ സിറ്റി. Here we have an interesting and significant thing which shows the care and knowledge which John set down in his letter from the risen Christ. The risen Christ is called He who died and came to life. He who died and came to Marikim, Vindam Jeevikim Seidha Kartav. Ennu paranju kaniyal oru uyarchadaashiyon marichu onnumallade aayi theernu വീണ്ടും ജീവൻ പ്രാപിക്കുകയും ചെയ്ത ക്രിസ്തു എന്ന് പറയുമ്പോൾ ദിസ് വാസ് എൻ എക്കോ ഓഫ് എക്സ്പീരിയൻസ് ഓഫ് സ്മിർന ഇറ്റ്സെൽഫ്. ഈ പട്ടണത്തിന്റെ തന്നെ ഒരു ചരിത്രമാണ്. ഒരു കാലത്ത് ഇത് ഒന്നുമല്ലാതായിരുന്ന ഒരു പട്ടണം. ഉയരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് 400 വർഷം ഇത് ഭൂപടത്തിലില്ല. ഇത് ശൂന്യമായി കിടക്കുക. ഇതൊന്നുമല്ലാതായി തീർന്നു. വീണ്ടും അത് 200-ാം ആണ്ടിൽ ലിസി മാക്കസ് എന്ന് പറയുന്ന ആള് അതിനെ പുനരുജ്ജീവിപ്പിച്ചു. അപ്പൊ ഉയർച്ച താഴ്ചകൾ എന്നുള്ള ഒരു സങ്കല്പം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഉയർച്ചെഴുന്നേറ്റ കർത്താവിന്റെ ടൈറ്റിൽ തന്നെ ഈ പട്ടണത്തിന് അനുയോജ്യമായിരിക്കുന്ന ഒരു ടൈറ്റിലാണ്. അവരെ കണ്ടുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ അപ്പോസ്തോലൻ ഈ ഒരു പ്രസ്താവന ഇവിടെ നടത്തുന്നത്. Other privileges of the city were it was a free city. എഫേസസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാനത് പറഞ്ഞു. എഫേസസ് പട്ടണം ഫ്രീ സിറ്റി എന്നുള്ള നിലയിൽ റോമ ഗവൺമെന്റിൽ നിന്ന് പല ആനുകൂല്യങ്ങളുണ്ടായി. ആൻഡ് ഇറ്റ് നോ ദാറ്റ് ആൻഡ് ദിസ് സ്മുർണ നോ വാട്ട് ലോയൽറ്റി വാസ്. വിശ്വസ്തത എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത് റോമ സാമ്രാജ്യത്തോട് വളരെ കൂറും വിശ്വസ്തതയും കാണിച്ച ഒരു പട്ടണമാണ്. റോമിനെ പല യുദ്ധങ്ങളിൽ അവര് ജീവൻ കളഞ്ഞ് റോമിനു വേണ്ടി പോരാടിയിട്ടുണ്ട്. സിസറോ എന്ന് പറയുന്ന ചരിത്രകാരൻ സുന്നയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വൺ ഓഫ് അവർ മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ ആൻഡ് അവർ മോസ്റ്റ് അൻഷ്യന്റ് അലൈസ്. ആ ബന്ധത്തിന് ഒരു കാലത്തും ഉലച്ചിൽ സംഭവിക്കാത്ത ഒരു പട്ടണമാണ്. അതുകൊണ്ട് വിശ്വസ്തത എന്താണെന്നുള്ളത് ഈ പട്ടണത്തിന് അറിയാം. വിശ്വസ്തതയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സ്മിർണ നഗരത്തിനറിയാം. നോട്ട് ഓൺലി വാസ് സ്മിർണ ഗ്രേറ്റ് ഇൻ ട്രേഡ്, ഇൻ ബ്യൂട്ടി, ഇൻ പൊളിറ്റിക്സ് ആൻഡ് റിലിജിയസ് എമിനൻസ്, ഇറ്റ് വാസ് എ സിറ്റി ഫോർ കൾച്ചർ ഫ്ലറിസ്റ്റ്. അവിടെ സംസ്കാരം വളർന്ന് വികസിച്ച് പന്തലിക്കുകയും വിജ്ഞാനവും കലകളും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്തൊരു പട്ടണമാണ്. അവിടെ കായിക മത്സര കളങ്ങളിൽ ആണ്ടുതോറും നടന്ന മത്സര കളികൾ പ്രസിദ്ധമാണ്. അവിടുത്തെ പ്രസിദ്ധമായ പബ്ലിക് ലൈബ്രറി, സംഗീത കേന്ദ്രം, ഏഷ്യാമേനിലെ വലിയ നാടകശാലകളിലൊന്ന് ഈ സ്മിർണ നഗരത്തിലായിരുന്നു. ഇതെല്ലാം സ്മിർണ നഗരത്തിന്റെ അഭിമാനം ഉയർത്തുന്ന സംഗതികളാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് മറ്റ് നഗരങ്ങളോടുള്ള മത്സരം, നഗരമഹത്വത്തിന്റെ അഗ്രിമ സ്ഥാനത്ത് എത്തിപ്പറ്റാൻ ഓരോ വ്യക്തിയും അവരാലാകുന്നത് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയുള്ളൊരു കോമ്പറ്റീഷൻ തന്നെ അവിടെയുണ്ട്. ഈ നഗരം ഏറ്റവും വലുതാകണം. നമുക്കറിയാം രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജർമ്മൻ ജനതയെ ആ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത് ഇങ്ങനെയുള്ള അവരുടെ ഒരു നാഷണാലിറ്റി ബോധമാണ്. ഇവിടെയും ഈ ഒരു മത്സരം അവരുടെ മനസ്സിലുണ്ട്. അവര് മുന്നിൽ വരണം, ഏറ്റവും വലുതാകണം, മുമ്പിൽ എത്തണം എന്നുള്ള ഒരു ഒരു മത്സര മനോഭാവം, അത് ഈ സ്വർണ നഗരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈ നഗരത്തിലെ ക്രൈസ്തവ സഭയുടെ മേൽ പ്രതികൂല സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഘടകം, യഹൂദന്മാരുടെ ഒരു വലിയ സമൂഹം അവിടെ ഉണ്ടായിരുന്നു. അവർ വലിയ സാമ്പത്തിക സ്വാധീനമുള്ളവരായിരുന്നു. അവര് ക്രിസ്ത്യാനികളെ ദ്വേഷിച്ചു. കാരണം അവരുടെ കൂട്ടത്തിൽ അനേകം ആളുകൾ ക്രിസ്തീയ സഭയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ അതിന് ബേസായിട്ടുള്ള കാരണം. ധാരാളം യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അനേകര് ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ, പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, സ്ത്രീഹന്മാരുടെയും പിതാക്കന്മാരുടെയും ഒക്കെ പ്രസംഗങ്ങളും ദൂതുകളും കേൾക്കുമ്പോൾ അവർ അതിലേക്ക് വന്നു. അപ്പൊ ഇത് യഹൂദന്മാരുടെ ഇടയിൽ വലിയ വിദ്വേഷത്തിന് കാരണമായി. അപ്പോൾ റോമാക്കാരെ കൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഒത്താശകളും നൽകിയത് യഹൂദന്മാരായിരുന്നു എന്നുള്ളത് നാം ഓർക്കണം. ഈ കൂട്ടത്തിൽ അവർ കൂടുതലായിട്ട് കൂടിയ പ്രകടനം ഉണ്ടായിരുന്ന മോസ്റ്റ് ഫേമസ് ക്രിസ്ത്യൻ മാർട്ടിഡം വാസ് ഹാപ്പൻഡ് ദേർ, ദ പോളികാർപ്പസ് ഓഫ് സ്മിർന. പോളികാർപ്പ് ബിഷപ്പായിരുന്ന, സ്മിർണയുടെ ബിഷപ്പായിരുന്ന പോളികാർപ്പസിനെ രക്തസാക്ഷിത്വ മരണം സഭാചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം അത് നടന്നത് AD 155 February 23 അവിടെ പോളികാർപ്പസിനെ അവിടെ രക്തസാക്ഷിത്വ മരണം അനുഭവിച്ച അവിടെയാണ്. അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഓഫറുകളൊക്കെ കൊടുത്തു. ദ പ്രൊക്കോൺസിൽ ഗേവ് ഹിം ദ ചാൻസ് ചോയ്സ് ടു കേഴ്സിംഗ് ദ നെയിം ഓഫ് ക്രൈസ്റ്റ് ആൻഡ് മേക്കിംഗ് സാക്രിഫൈസ് ടു സീസർ ഓർ ഡെത്ത്. ഒന്നുകിൽ സീസറിനെ അംഗീകരിച്ചുകൊണ്ട് നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ മരണം മരിക്കുക എന്നുള്ള ഒരു ഓഫർ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ 86 വയസ്സുള്ള പോളികാർപ്പസ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സഭാചരിത്രത്തിന്റെ ഏടുകളിൽ അത് കാണാനായിട്ട് വെക്കും. 86 years I have served him and he has done me no wrong. How can I blaspheme my king who saved me? 86 വർഷം എന്നെ ഞാൻ സേവിച്ച എന്റെ നാഥൻ എനിക്കൊരു ദോഷവും വരുത്തിയിട്ടില്ല. ഞാൻ അവനെ സേവിച്ചു, അവൻ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. എന്നെ രക്ഷിച്ച എന്റെ രാജാവിനെ ഞാൻ എങ്ങനെ ദുഷിച്ചു പറയും എന്നാണ് അവിടെ അദ്ദേഹം പറയുന്നത്. The proconsul threatened him with burning and Polycarp replied, You threatened me with the fire that burns for a time and is quickly quenched. For you do not know the fire which awaits the wicked in the judgment to come and in everlasting punishment. Why are you waiting? Come, do what you will. അങ്ങനെ വളരെ സന്തോഷത്തോടെ സുസ്മേധവസിനായിട്ട് ഈ ഒരു മരണം സ്വീകരിച്ച പോളികാർപ്പസിനെയാണ് സഭാചരിത്രത്തിൽ കാണുന്നത്. അദ്ദേഹം മരണത്തിന് വേണ്ടി പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു അശരീരി കേട്ടു, ബി സ്ട്രോങ് പോളികാർപ്പ് എന്നുള്ള വലിയ ഒരു അശരീരി അവിടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ പോളികാർപ്പസ് ധൈര്യത്തോടെ അദ്ദേഹത്തിന്റെ മരണം ഒരു വലിയ സംഭവമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. അദ്ദേഹം മരിച്ചപ്പോൾ ഒരു പ്രാവ് സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് ഉപയോഗിച്ച അഗ്നികുണ്ടത്തെ കെടുത്തുന്ന രക്തം പ്രവഹിച്ചെന്നും ജനമെല്ലാം അത്ഭുതപ്പെട്ട് നിലവിളിച്ചു എന്നും ഒക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്മിർണയിലെ സഭ സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന സഭയാണ്. ആ സഭയെക്കുറിച്ച് എടുത്തു പറയുവാനായിട്ട് ഒത്തിരിയുണ്ട്. ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും സമൃദ്ധിയുടെയും ഒക്കെ മധ്യത്തിൽ, അതോടൊപ്പം തന്നെ ബഹുവിശ്വാസങ്ങളുടെയും വൈദേശിക ഉപാസനകളുടെയും മധ്യത്തിൽ ക്രിസ്ത്യാനി അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ വിശ്വാസ വ്യതിയാനത്തിന് താക്കീതൊന്നും ചെയ്യാത്ത, യാതൊരുവിധമായിട്ടുള്ള ക്രിറ്റിസിസവും പറയാത്ത രണ്ട് സഭകളിലൊന്നാണ് ഈ സ്മൃണായിലെ സഭ. അവര് വിശ്വസ്തയോടുകൂടെ നിന്നു എന്നുള്ളതാണ്. ദ ചർച്ച് ഓഫ് സ്മിർണ വാസ് ഇൻ ട്രബിൾ ആൻഡ് ഫർദർ ട്രയൽ വാസ് ഇമിനന്റ്. ആ സഭ കഷ്ടതകളുടെ മധ്യത്തിലാണ്, വളരെ ഉപദ്രവങ്ങൾ സഹിച്ചുകൊണ്ടിരുന്നു. പിന്നെ പറയുന്നു, കൂടുതൽ ആസന്നമായിരിക്കുന്നു, നിങ്ങൾക്ക് കൊടിയ കഷ്ടത വരുവാനായിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് പറയുന്നത്. There were three things that the letter says about the trial. ഒന്ന് ഞെരുക്കം, രണ്ട് ദാരിദ്ര്യം, മൂന്ന് ഇംപ്രിസൺമെന്റ്. മൂന്ന് കാര്യങ്ങളാ പറയുന്നത്. ഇത് അവർക്ക് വലിയ കൊടിയ ഉപദ്രവങ്ങൾ കൂടിയാ കടന്നു പോകുന്നത്, അത് വളരെ ഇമ്മിനന്റാ. പക്ഷെ 10 ദിവസമുള്ളൂ, വളരെ ഹ്രസ്വമാണെങ്കിലും അത് ഉണ്ടാകും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് അവിടെ കാണുന്നത്. ഒന്നാമത് മൂന്ന് കാര്യം ഞാൻ പറയാം. ഒന്നാമത് ഞെരുക്കം എന്നുള്ള ഒരു വാക്കാണ്. ഇത് ഞെരുക്കം എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ച ത്രിപ്സിസ് എന്നുള്ള വാക്ക്, ക്രഷിംഗ് ബിനീത്ത് എ വെയ്റ്റ്, ഭാരത്തിന്റെ കീഴിൽ അമർന്നു പോകുന്ന. അപ്പൊ അവിടെയുള്ള ആളുകൾ വളരെ ഭാരത്തോടെ കഷ്ടതയോടെ നീങ്ങുന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ള സഭയുടെ ക്രിസ്തീയത ഞെരിച്ചു കളയുന്ന ഒരു അനുഭവമുണ്ട്. സഭയുടെ ക്രിസ്തീയത ഞെരുക്കി കളയുന്ന മറ്റൊരു ത്രട്ടനും അവിടെയുണ്ട്. രണ്ടാമത് ഇവിടെ കാണുന്നത് ദാരിദ്ര്യം എന്നുള്ളതാണ്. ദാരിദ്ര്യം, ഇതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ടോക്കിയ എന്നുള്ളതാണ്. ടോക്കിയ, പുതിയ നിയമത്തിൽ ദാരിദ്ര്യവും ക്രിസ്ത്യാനിറ്റവും ദൃഢമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാശയമാണ്. പ്രതാപ ശിഷ്യന്മാരെ നോക്കി പറയുന്നുണ്ട്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, അഷ്ടസൗഭാഗ്യങ്ങൾ പറയുന്നത്. വീണ്ടും 2 കൊരിന്ത്യർ 6:10 വാക്യം, ഞങ്ങൾ ദരിദ്രരെങ്കിലും ഞങ്ങൾ അനേകം ആളുകളെ സമ്പന്നരാണ്. 2 കൊരിന്ത്യൻ 6:10, ദരിദ്രരെങ്കിലും അനേകം ആളുകളെ ഞങ്ങൾ സമ്പന്നരാക്കുന്നു. ഗ്രീക്കിൽ ദാരിദ്ര്യത്തിന് 2 വേർഷനുള്ളത്. ഒന്ന്, കൈകൊണ്ട് ധനവാനല്ലെങ്കിലും കൈകൊണ്ട് അധ്വാനിച്ചാൽ അവന്റെ ആവശ്യങ്ങൾ നിറവേറാം, അതൊരു ദാരിദ്ര്യമാണ്. അവന് കഴിക്കാനൊന്നുമില്ല, പക്ഷെ അവന് അധ്വാനിക്കാനുള്ള സൗകര്യമുണ്ട്. അധ്വാനിച്ചാൽ അവന്റെ അവന് ഫുഡ് കഴിക്കാനും അവന്റെ അവസ്ഥ മാറിക്കിട്ടുവാനും ഉള്ള ഒരു സാഹചര്യം. രണ്ടാമത്തേത് പരമദരിദ്രൻ എന്നുള്ള ഒരു ആശയമാണ്, നിരാലംബൻ. അവന് അധ്വാനിക്കാനുള്ള ശേഷി പോലുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ പരമ ദാരിദ്ര്യത്തിന്റെ ഒരു അനുഭവമാണ്. ഇവരുടെ ഈ സ്മിർണയിലെ ആളുകളുടെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് കാരണം രണ്ടാ. ദ പോവർട്ടി ഓഫ് ദ ക്രിസ്ത്യൻസ് വാസ് ഡ്യൂ ടു 2 things. ഫസ്റ്റ്, ഇറ്റ് വാസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് മോസ്റ്റ് ഓഫ് ദം ബിലോങ് ടു ദ ലോവർ ക്ലാസ് പീപ്പിൾ. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ അവിടെയുള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അടിമകളായിരുന്നു. അപ്പൊ ആ അടിമകളായിരുന്നത് കൊണ്ട് അവർക്ക് ദാരിദ്ര്യത്തിന്റെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയത്. രണ്ടാമത്, അറ്റാക്ക് ഫ്രം ദി ലോക്കൽ പീപ്പിൾ, ക്രിസ്ത്യാനികളോടുള്ള ഒരു പക നിമിത്തം അവരെ കൊള്ളയടിക്കുന്ന ഒരു പതിവ്. കാരണം അതിന് അധികാരികളുടെ ഭാഗത്തു നിന്ന് അവർക്ക് വേണ്ടതായിട്ടുള്ള സപ്പോർട്ടുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടവരെ അവരെ സംരക്ഷിക്കുകയല്ല, അവരെ ഉപദ്രവിക്കുന്ന ഒരു രീതി. അപ്പം അവര് നിയമപരിരക്ഷ അവർക്കില്ല. അവരെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ട എല്ലാ ഒത്താശകളും അന്നത്തെ ഗവൺമെന്റ് അവർക്ക് ചെയ്തു കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു കൊണ്ട് ഈ ക്രിസ്ത്യാനികൾ കൊള്ളയടിക്കപ്പെട്ടു, അവരുടെ വസ്തുവകകൾ അപഹരിക്കപ്പെട്ടു, അവരുടെ കവർച്ച സംഘങ്ങൾ അവരെ ക്രൂരമായി പീഡിപ്പിച്ചു, അവരെ എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയിൽ അവരെ ആയിത്തീർന്നു. ഒരർത്ഥത്തിൽ നമ്മൾ ഇന്ന് നോക്കിയാൽ ഇന്ന് ISIS പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള പീഡനങ്ങളൊക്കെ തന്നെയാണ് നടത്തുന്നത്. അവര് വിഷം അവര് പ്രയാസത്തോടെ അവര് കഴിഞ്ഞുകൂടുന്നു. ഇവര് ക്രിസ്ത്യാനികളോടുള്ള വക നിമിത്തം അവരെ കൊള്ളയടിക്കുന്ന ഒരു പതിവ്. മൂന്നാമത്, there is an imprisonment. John forecasts an imprisonment of 10 days. That is not to be taken literally. 10 days ennullathu namukku 10 ennulla oru reethiyilla. There is an expression of short time which was soon to come to an end. Adu oru korchu naalathekku varum, adu kadannu pogum. Adu sure aanu, adu പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പോകും. സോ ദ പ്രൊഫസി ഈസ് അറ്റ് വൺസ് എ വാർണിംഗ് ആൻഡ് എ പ്രോമിസ്. ഇത് രൂക്ഷമായിരിക്കും, പക്ഷേ ഹ്രസ്വം. പീഡനത്തിന് നേതൃത്വം കൊടുത്തത് റോമക്കാരാണെങ്കിലും അതിന് വേണ്ടതായിട്ടുള്ള ഉത്താശകളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ പ്രേരിപ്പിച്ചത് യഹൂദന്മാരാണ്. ഈ ക്രിസ്ത്യാനികളുടെ മേൽ പല തരത്തിലുള്ള അപവാദങ്ങളും പല ദുഷ്പ്രചരണങ്ങളും ഒക്കെ നടത്തി അവിടെയുള്ള ആളുകളെ, ഗവൺമെന്റിന്റെ ആളുകളെ കൊണ്ട് ഇവരെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം ഇവര് വേണ്ടതായിട്ട് സപ്പോർട്ട് കൊടുത്തു. നാം ആദ്യമ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ പല കാരണ പല കാര്യങ്ങൾ പല വിമർശനങ്ങൾ അവർക്കുണ്ടായിരുന്നു, പല കാരണങ്ങളുണ്ടായിരുന്നു. ആറ് കാരണങ്ങളാണ് പ്രധാനമായിട്ട് അന്നത്തെ ക്രിസ്ത്യാനികളിൽ ആരോപിക്കപ്പെട്ടിരുന്നത്. ഒന്നാമതായിട്ട്, ഓൺ ദ ബേസിസ് ഓഫ് ദ വേർഡ്സ് ഓഫ് ദ സാക്രമെന്റ്, ദിസ് ഈസ് മൈ ബോഡി ആൻഡ് ദിസ് ഈസ് മൈ ബ്ലഡ്. ദ സ്റ്റോറി വെന്റ് അബൌട്ട് ദാറ്റ് ക്രിസ്ത്യൻസ് വർ കാനിബൽസ്. അവർ നരഭോജികളാണ്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നുള്ള ആ ഒരു അനമ്നേസിസ്, ആ വാക്കിൽ നിന്ന് ക്രിസ്ത്യാനികളെ പൊതുവായി അവര് മറ്റുള്ളവർ അവർക്കറിയത്തില്ല നമ്മുടെ സാക്രമെന്റിന്റെ മർമ്മം, അതിന്റെ മിസ്റ്ററി. അതുകൊണ്ട് അവർ ഈസി ആയിട്ട് മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, ഈ ക്രിസ്ത്യാനികൾ നരഭോജികളാണ്. സെക്കൻഡ്, ക്രിസ്ത്യാനികളുടെ പന്തിഭോജനങ്ങൾക്ക് അഗാപ്പേ, സ്നേഹ വിരുന്ന് എന്നുള്ള ഒരർത്ഥമാണ്. അതുകൊണ്ട് ഈ ഒരു ഗാദറിംഗ് ഇമ്മോറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് എന്നുള്ള ഒരു പ്രൊപ്പഗാൻഡയും അവർ കൊടുത്തു. ക്രിസ്ത്യാനികളുടെ അഗാപ്പെ, സ്നേഹ വിരുന്ന് ഇമ്മോറൽ ആക്ടിവിറ്റീസിനുള്ള ഒരു തലമായിട്ട് അവർ കണ്ടു. മൂന്ന്, ബിക്കോസ് ക്രിസ്ത്യാനിറ്റി ഇൻ ഫാക്ട് ഓഫ്റ്റൻ സ്പ്ലിറ്റ് ഫാമിലീസ് വെൻ സം മെമ്പേഴ്സ് ബിക്കം ക്രിസ്ത്യൻസ് ആൻഡ് സം ഡിഡ് നോട്ട്. ദ ക്രിസ്ത്യൻസ് വർ അക്യൂസ്ഡ് ഓഫ് ടാമ്പറിംഗ് വിത്ത് ഫാമിലി റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരാള് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനി ആകുമ്പോൾ അന്ന് ബഹുദൈവ വിശ്വാസം നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരാൾ മാറുമ്പോൾ ആ കുടുംബത്തിൽ തന്നെ പല ആളുകളുണ്ട്. അപ്പോൾ ഫാമിലി റിലേഷൻഷിപ്പിന് അത് ഭംഗം സംഭവിക്കും എന്നുള്ള ഒരു ആരോപണം ഇവരുടെ മേലുണ്ടായി. നാലാമതായിട്ട്, വിജാതികർ പൊതുവെ ബഹുദൈവ വിശ്വാസികളാണ്. അപ്പോൾ അവരുടെ ആരാധനകൾക്ക് വിഗ്രഹങ്ങൾ അനുവേഷണീയമാണ്. ക്രിസ്ത്യാനികളുടെ ദൃഷ്ടിയിൽ അവർക്ക് ഈ വിഗ്രഹങ്ങളെ സേവിക്കുന്നത് അവർക്ക് അംഗീകരിക്കുവാനൊക്കാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ വിഗ്രഹങ്ങളെ സേവിക്കാത്തത് കൊണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കാത്തത് കൊണ്ട് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് നിരീശ്വരവാദികളാണ് എന്നുള്ള ഒരു ആരോപണവും അവർക്കുണ്ടായി. അഞ്ചാമതായിട്ട്, കൈസർ കർത്താവാകുന്നു ക്രിസ്ത്യാനികൾ ഏറ്റുപറയാത്തത് കൊണ്ട് രാജ്യത്തോട് കൂറില്ലാത്ത വിപ്ലവകാരികൾ എന്ന് അവരെ കുറിച്ച് പറഞ്ഞു. ദ ക്രിസ്ത്യൻസ് വർ അക്യൂസ്ഡ് ഓഫ് ബീങ് പൊളിറ്റിക്കലി ഡിസ്ലോയൽ ബിക്കോസ് ദേ വുഡ് നോട്ട് സേ സീസർ ഈസ് ലോർഡ്. അവർക്ക് കൈസർ കർത്താവാകുന്നു എന്ന് ഏറ്റുപറയാൻ ക്രിസ്ത്യാനികൾ തയ്യാറായില്ല. അതുകൊണ്ട് ഇവര് രാജ്യത്തോട് കൂറില്ലാത്തവരാണ് എന്നുള്ള ഒരു ആരോപണം. അവസാനമായിട്ട് ക്രിസ്ത്യാനികൾ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞു. ലോകാവസാനം, ലോകം അഗ്നിമൂലം അവസാനിക്കും. The Christians were accused of being incendiaries because they foretold the end of the world in flames. ലോകാവസാനം അഗ്നി കൊണ്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവർ കൊള്ളിവെപ്പുകാരാണ് എന്നുള്ള ഒരു ആരോപണവും ഇവർക്കെതിരെ ഉണ്ടായി. We have seen that Sardis Smyrna was battling with difficulties as threatened with words to come. ഈ വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ യോഹന്നാൻ ശ്ലീഹ സഭയ്ക്ക് കത്ത് ആരംഭിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള രണ്ട് പദവികളാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒന്ന്, ഒന്ന് മരിച്ചവനായിരുന്നു. എട്ടാമത്തെ വാക്യം, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളിച്ചെയ്യുന്നത്. ക്രിസ്തു ആദ്യനും അന്ത്യനും ആകുന്നു. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ. ഈ സഭയുടെ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ അവരെ ധൈര്യപ്പെടുത്തുന്നതിന് പര്യാപ്തമായ ഒരു ടൈറ്റിലാണെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഇവിടെ പറയുന്നു, ക്രൈസ്റ്റ് ഈസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഒരു ദൈവത്തെ കുറിച്ചുള്ള ആശയമാണ്. ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ദാറ്റ് ഈസ് എ ടൈറ്റിൽ ബിലോങ്ങിങ് ടു ഗോഡ്. Isaiah 44:6 and 48:12. ഇത് രണ്ടും നമുക്ക് കാണാനായിട്ട് നോക്കും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഇത് അത്യന്തം ധൈര്യം നൽകുന്ന വാക്കാണ്. കാരണം ജനനം മുതൽ അവന്റെ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ്. ഉയർച്ചയിലും താഴ്ചയിലും ഉദ്ധിതനായ ക്രിസ്തു നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്. കർത്താവ് തരുന്ന വാഗ്ദാനം തന്നെ, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ട്. ഇത് അവിടുത്തെ പ്രാകൃത മതവിശ്വാസികളെ സംബന്ധിച്ചൊരു മുന്നറിയിപ്പാ. പേഗൻസ് ഓഫ് സ്മിർന, ഇറ്റ് വാസ് എ വാണിംഗ്. ദേ ലവ് ദർ സിറ്റി കോളിംഗ് is the first in Asia, and they themselves were all striving every man to be one better than his neighbor. Avarude nagarathekkal veliyoru nagaram illa, oral mattrekkal unnathananennulla oru ahantha munnittu nilkunna oru malsara chindagathiya palappozhum nammude jeevithathil namukku ulla oru balahinathiya mattullavare thaazhunnavaranennulla oru chinda. ഒരു അഹന്തയുടെ ചിന്ത, മറ്റൊരാൾക്ക് പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ കഴിയാത്ത ഒരു അനുഭവം, ഒരാൾ മറ്റൊരാളൊക്കെ ഉന്നതനാണെന്നുള്ള അഹന്ത മുന്നിട്ട് നിൽക്കുന്ന ചിന്ത, ഈ പ്രഥമ സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സര ചിന്ത നമ്മളുമുണ്ട്. ദ റിസൻ ക്രൈസ്റ്റ് സെഡ്, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഹിയർ ഈസ് ദ ഡെത്ത് ഓഫ് ഹ്യൂമൻ പ്രൈഡ്. മനുഷ്യന്റെ അഹന്തയുടെ ഒരു മരണമാണ് ഇവിടെ കാണുന്നത്. ഈ അഹന്ത അസ്തമിച്ചു പോകുന്ന ഒരു കാര്യമാണ്. മഹത്വവാനായ ക്രിസ്തുവിന്റെ മഹാത്മ്യം കണ്ടു കഴിയുമ്പോൾ മനുഷ്യന്റെ ഈ പദവികളും സ്ഥാനങ്ങളും ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. ബിസൈഡ്സ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്, ഓൾ ഹ്യൂമൻ ടൈറ്റിൽസ് ആർ ഓഫ് നോ ഇമ്പോർട്ടൻസ് ആൻഡ് ഓൾ ഹ്യൂമൻ ക്ലെയിംസ് വേർ റിഡിക്കുലസ്. ഈ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവുന്നത്. ദൈവ മഹത്വത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിന്റെ സ്ഥാനങ്ങളും ഈ പദവികളും ഇതൊക്കെ ഒന്നുമല്ല. അപ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞാൻ ക്രിസ്തു നിമിത്തം ഇതെല്ലാം ചവറ് എന്നെണ്ണുന്നു. ഇതൊന്നുമല്ല എന്നെണ്ണുവാൻ പൗലോസ് ശ്ലീഹയ്ക്ക് സാധിച്ചത് ഈ ഒരു ദൈവാവബോധം അവന് ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെയും ജീവിതത്തിൽ ഒരു ദൈവാവബോധം ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള ഈ മത്സര ചിന്തകളൊക്കെ അസ്തമിക്കും. ഒരു കഥ കേട്ടിട്ടുള്ളത്, ഒരു പ്രദേശത്ത് ഒരു രാജാവ്, ആ പ്രദേശത്തെ രാജാവ് മരിക്കുമ്പോൾ ആദിവാസികളുടെ ഇടയിലുള്ള ഒരു രീതിയാ, ഈ രാജാവിനെ അടക്കുന്ന സിമട്രിയിലേക്ക് ആഘോഷമായിട്ട് അവർ കൊണ്ടുപോകും. ഈ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഈ സിമട്രിയുടെ വാതിൽ ഒരു കാവൽക്കാരൻ അടച്ചിരിക്കും. ഈ ചക്രവർത്തിയെയും കൊണ്ട് അടക്കാനായിട്ട് ഈ വാതിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കാവൽക്കാരൻ അകത്തു നിന്ന് ലോക്ക് ചെയ്തിട്ട് അകത്തുനിന്ന് ചോദിക്കും, പുറത്ത് ആരാണ്? ഉടൻ തന്നെ സംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ആള് പറയും, ഇത് മഹാനായ ചക്രവർത്തി ആണ്. ആ ഡോർ തുറക്കുകയില്ല. വീണ്ടും ചോദിക്കും, പുറത്താരാണ്? ഇത് ഈ രാജ്യം ഭരിക്കുന്ന മഹാനായ ചക്രവർത്തി ആണ് എന്ന് പറയും. അന്നേരവും തുറക്കുകയില്ല. മൂന്നാമത് ചോദിക്കുമ്പോൾ പറയും, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഇത് പറയുമ്പോൾ ആ ഡോർ തുറക്കും. ഇതൊരു സിംബോളിക് ആയിട്ടുള്ള കാര്യമാ. വലിയ ചക്രവർത്തിയാ, പരലോകം ഭരിക്കുന്ന ആളാ, പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെയും ജീവിതത്തെ ഭരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. ഈ ഒരു അവബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവം സഹായിക്കട്ടെ. ക്രൈസ്റ്റ് ഈസ് ഹീ ഹു വാസ് ഡെഡ് ആൻഡ് ഈസ് അലൈവ് അഗൈൻ. മൃതി അടയുകയും വീണ്ടും ജീവൻ പ്രാപിക്കുകയും ചെയ്തവൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വില്യം ബാർക്ലേ ഇതിന് വളരെ നല്ല ഒരു വിശദീകരണം ചെയ്യുന്നുണ്ട്. ഹു പാസ്ഡ് ത്രൂ ഡെത്ത് ആൻഡ് ഹു കെയിം ടു ലൈഫ് എഗെയിൻ. മരണത്തിൽ കൂടെ കടന്നവനും വീണ്ടും ജീവനിലേക്ക് പ്രവേശിച്ചവനും. ക്രിസ്തു മരണം അനുഭവിച്ചവനും മരണത്തിലേക്ക് കടന്ന് മരണത്തിൽ കൂടെ മരണത്തിന് പുറത്ത് കടന്നു വീണ്ടും ജീവൻ പ്രാപിച്ചവനാണ്. മരണത്തിലേക്ക് കടന്നു, മരണത്തിൽ കൂടെ ജീവനിലേക്ക് കടന്നു. കർത്താവിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന വേദശാസ്ത്രന്മാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മനുഷ്യൻ കടന്നു പോകേണ്ട എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ ജീവിത അനുഭവങ്ങളിൽ കൂടിയും കടന്നുപോയ കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് മനുഷ്യന്റെ എല്ലാ ജീവിത അനുഭവങ്ങളെയും കർത്താവ് വിശുദ്ധീകരിച്ചു, കർത്താവ് പാവനമാക്കി എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ പറയുന്നു, ക്രിസ്തു മരണം അനുഭവിച്ചവനും മരണത്തിലേക്ക് കടന്ന് മരണത്തിൽ കൂടെ മരണത്തിന് പുറത്ത് കടന്നു വീണ്ടും ജീവൻ പ്രാപിച്ചു. ആ മഹത്തായ സംഭവമാണ് ഈസ്റ്റർ. Here there is two aspects. One, the risen Christ is one who experienced the worst that life could do to him. ക്രിസ്തു തന്റെ ആയുസിൽ ഒരു വ്യക്തി അനുഭവിക്കാവുന്നതിലേക്കും ഏറ്റവും ഹീനമായ കഷ്ടത അനുഭവിച്ചു മരിച്ചു. സ്മിർണയിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ധൈര്യം പകരുന്ന ഒരു ഒരു സന്ദേശമാണ്. ക്രിസ്തു നമ്മളോടൊപ്പം നമ്മൾ അനുഭവിച്ച എല്ലാ കഷ്ടതകളും അനുഭവിച്ചുകൊണ്ടാണ് കർത്താവ് ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ വേദനകളും കർത്താവ്. ഹി ഹാഡ് ഡൈഡ് ഇൻ ദ ആഗനി ഓഫ് ദ ക്രോസ്. ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ വേദനകളും അനുഭവിച്ചുകൊണ്ടാണ് കർത്താവ് മരിച്ചത് എന്നുള്ളത്. ഈ രണ്ടാമത്, ഹി ട്രയംഫ്ഡ് ഓവർ പെയിൻ ആൻഡ് ഓവർ ഡെത്ത്. മരണത്തെ തോൽപ്പിച്ചു. ഹി ട്രയംഫ്ഡ് ഓവർ പെയിൻ, വേദനയെയും മരണത്തെയും തോൽപ്പിച്ചു. അതുകൊണ്ടാണ് പൗലുസ്ലിഹ പരിശുദ്ധ ദൈവാത്മാവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലോകത്തെ വെല്ലുവിളി കൊരിന്ത്യ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, ഹേ മരണമേ, നിന്റെ വിഷമുള്ള ഇവിടെ. പൗലുസ്ലിഹായ്ക്ക് ഇത് വെല്ലുവിളിക്കുവാനായിട്ട് സാധിച്ചതിന്റെ കാരണം ക്രിസ്തു ഇതിനെ തോൽപ്പിച്ചു എന്നുള്ള ഒരു വലിയ ഒരു ബോധ്യം അവനുണ്ട്. മരണത്തെ തോൽപ്പിച്ചു. മനുഷ്യൻ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഈ മരണം. ഈ മരണത്തെ കർത്താവ് തോൽപ്പിച്ച് ജയാളിയായി കർത്താവ് വീണ്ടും കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രത്യാശ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻ ദിസ് പാസേജ് ദേർ ഈസ് ഓൾസോ എ ഡിമാൻഡ് ആൻഡ് എ ഡിമാൻഡ് ഈസ് ഫോർ ലോയൽറ്റി. ലോയൽ ഈവൻ വെൻ ഡെത്ത് ഈസ് ദ പ്രൈസ് ടു ബി പെയ്ഡ്. മരണം വരെ വിശ്വസ്തത വിശ്വസ്തനായിരിക്കുക. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. മരണം വരെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് നൽകും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മനുഷ്യന് നൽകുന്ന ഒരു വലിയ വെല്ലുവിളിയായത്, കടുകട്ടിയായ ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. അത് നിറവേറ്റാൻ ജീവൻ തന്നെ അർപ്പിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും നമുക്ക് വിശ്വസ്തത നിലനിർത്താൻ ഒത്തിരി പാടുപെടുന്നുണ്ട്. നമ്മളെ വിശ്വസ്തയോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറയുന്ന വിശ്വസ്തത ആചരിക്കാനായിട്ട് ഒക്കുന്നില്ല. കുടുംബജീവിതത്തിന്റെ വിശ്വസ്തത, സമൂഹ ജീവിതത്തിന്റെ വിശ്വസ്തത, ഇടവക ജീവിതത്തിന്റെ വിശ്വസ്തത, സാമൂഹ്യ ജീവിതത്തിന്റെ വിശ്വസ്തത, അനേക മേഖലകൾ നമ്മളെ വിശ്വസ്തയോടെ ദൈവം ഫലമേൽപ്പിച്ചിരുന്ന പ്രവർത്തന മേഖലകളിലുള്ള വിശ്വസ്തത, ഒരു പിതാവ് എന്നുള്ള നിലയിൽ, ഒരു വൈദികൻ എന്നുള്ള നിലയിൽ, ഭാര്യ എന്നുള്ള നിലയിൽ, ഒരു മകൾ എന്നുള്ള നിലയിൽ, അമ്മ എന്നുള്ള നിലയിൽ, അനേക മേഖലകളിൽ വിശ്വസ്തത പുലർത്തേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു വളരെ കടുകട്ടിയായിട്ടുള്ളൊരു ഒരു കാര്യമാണ്. ലോക ജീവിതത്തിൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വിശ്വസ്തതയെ അർപ്പിപ്പാൻ, വിശ്വസ്തയെ ആചരിപ്പാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ളവർക്ക് ജീവകിരീടം. വിശ്വാസത്തെ പ്രതി അതിൽ ഉറച്ചു നിന്ന് വിശ്വസ്തത പ്രവർത്തിച്ചതിനാൽ രക്തസാക്ഷിയായി തീർന്ന ഒരു സമൂഹം അവിടെയുണ്ട്. പുള്ളിക്കാർപ്പുറത്തിന്റെ വിശ്വസ്തത ഈ റോമാ നഗരത്തിന് തോട് ഈ സ്മിർണ പട്ടണം കാണിച്ച വിശ്വസ്തത, ഇതൊക്കെ അവിടെ ഓർക്കുവാനായിട്ടുണ്ട്. വിശ്വസ്തത ആചരിച്ച ഒരു പട്ടണമാണ്. ദൈവം നമ്മളോടും, ഉയർച്ചനേറ്റ കർത്താവ് നമ്മളോടും ആവശ്യപ്പെടുന്നു, നീ വിശ്വസ്തയോടും ജീവിക്കുക. Jesus Christ will be in no man's debt, and loyalty to him brings its own rewards. In this passage, two rewards are mentioned. രണ്ട് തരത്തിലുള്ള റിവാർഡാണ് ഇവിടെ പറയുന്നത്. കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവ് ഇവിടെ പറയുന്നു, നീ വിശ്വസ്തയാചരിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്. ഒന്നാമത് പറയുന്നത് ക്രൗൺ, നിനക്ക് കിരീടം, കിരീടം കിട്ടും. വിശ്വസ്തത കാട്ടുന്നവർക്കുള്ള പ്രതിഫലം കിരീടം, ജീവകിരീടം. പുതിയ നിയമത്തിൽ പല കിരീടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് യാക്കോബിന്റെ ലേഖനം 1:12 കിരീടത്തെ കുറിച്ച് പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം, ക്രൗൺ ഓഫ് ലൈഫ് അവിടെ പറയുന്നുണ്ട്. 2 Timothy 4:7 ഞാൻ നല്ല പോർപ്പൊരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം, നീതിയുടെ കിരീടം. 1 Thessalonians 5:19 അഭിമാനത്തിന്റെ കിരീടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അഭിമാനത്തിന്റെ കിരീടം. വീണ്ടും 1 Peter 5:4 വേറൊരു കിരീടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അങ്ങനെ പല തരത്തിലുള്ള കിരീടം അവിടെ പറയുന്നുണ്ട്. ഇൻ ഗ്രീക്ക് ദേർ വാർ 2 words for crown. രണ്ട് വാക്കുകളാണ്. ഒന്ന് ഡയാഡിമെ, വിച്ച് മീൻസ് റോയൽ ക്രൗൺ, രാജകീയ കിരീടം. ആൻഡ് സെക്കൻഡ് സ്റ്റെഫാനോസ്, വിച്ച് മീൻസ് ജോയ് ആൻഡ് വിക്ടറി, ആനന്ദത്തിന്റെയും വിജയത്തിന്റെയും കിരീടം. മറ്റൊന്ന് രാജകീയ കിരീടം. അപ്പം ക്രിസ്ത്യാനിക്ക് കിട്ടുന്നത് രാജകീയ കിരീടമല്ല, വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും കിരീടമാണ്. It is not the royal crown which is being offered to the Christian. It is a crown of joy and victory. ദൈവത്തോടൊപ്പം സന്തോഷിക്കുന്ന ഒരു പടയാളി ജയാളിയായി ചെല്ലുമ്പോൾ വിജയത്തിന്റെ ഒരു ക്രൗണാണ് അവിടെ കിട്ടുന്നത്. ക്രിസ്ത്യാനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രാജകീയ കിരീടമല്ല, ആനന്ദത്തിന്റെയും വിജയത്തിന്റെയും കിരീടമാണ്. ഇത് പറയുമ്പോൾ മനസ്സിൽ അന്ന് കായിക മത്സരങ്ങളിൽ ജയാളിക്ക് കൊടുക്കുന്ന കിരീടത്തിന്റെ ഒരു ചിത്രം യോഹന്നാൻ അപ്പോസ്തലന്റെ മനസ്സിൽ കാണും. ലോകോത്തരമായ ഒളിമ്പിക്സ് പോലെയുള്ള കായിക മത്സരങ്ങൾ വർഷം തോറും അവിടെ നടന്നുകൊണ്ടിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. അതിനതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞത്. അപ്പൊ വിജയിക്ക് ഒലിവില കൊണ്ടുള്ള കിരീടം കൊടുക്കും. ഒലിവിലകൾ കൊണ്ടുള്ള കിരീടം. അപ്പൊ അത് വാടുന്ന കിരീടമാണ്, നമുക്ക് കിട്ടുന്നത് വാടാത്ത കിരീടമാണ്. ഇൻ ദിസ് ലൈഫ് ഇറ്റ് മേ ബി ദാറ്റ് ക്രിസ്ത്യൻ ലോയൽറ്റി വിൽ ബ്രിങ് ഹിം എ ക്രൗൺ ഓഫ് ത്രോൺ, ബട്ട് ഇൻ ദ ലൈഫ് ടു കം ഇറ്റ് വിൽ ഷോ ബി ബ്രിങ് ദ ക്രൗൺ ഓഫ് ഗ്ലോറി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു മുൾക്കിരീടമായിട്ട് ലോകത്ത് തോന്നിയേക്കാം, ലോകത്ത് ചിലപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആ മുൾക്കിരീടം അവന് വിജയത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കിരീടം നേടിക്കൊടുക്കുന്ന ഒന്നായിട്ട് അത് മാറും. ഈ ലോകത്തിലെ മുൾക്കിരീടം അവന് സന്തോഷത്തിൻ്റെ രാജകീയ കിരീടം, ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കിരീടമായിട്ട് അത് മാറും. നമ്മൾ പരിശുദ്ധ മാമോദീസയിൽ നമ്മളെ കിരീടം അണിയിക്കുന്നുണ്ട്. അത് ആ ഒരു സിംബോളിക് ആയിട്ടുള്ളതാ ആ കിരീടം. ഈ കിരീടം സ്വർഗരാജ്യത്തിൽ വെച്ച് ഇവൻ പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ മാമോദീസ ശുശ്രൂഷയുടെ എൻഡ്. ഈ കിരീടം അവന് സ്വർഗത്തിൽ വെച്ചൊരു നമ്മൾ സിംബോളിക് ആയിട്ട് ഒരു കിരീടം കൊടുക്കുന്നുണ്ട്. ആ കിരീടം മാറ്റിയിട്ട് ഈ കിരീടം മാറ്റുന്നതുകൊണ്ട് ദൈവത്തിന്റെ വലത്തുകയുടെ സഹായം ഉണ്ടാകട്ടെ, ഈ കിരീടം അവൻ സ്വർഗത്തിൽ നിന്ന് പ്രാപിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത്. മാമോദീസ കിരീടം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിത്യമായി രക്ഷ പ്രാപിച്ചതിന്റെ പ്രതീകം, രക്ഷയുടെ പ്രതീകമാണ്. രണ്ട്, പറുദീസയിൽ എത്തിയതിന്റെ മുൻകുറിയാണ്. പറുദീസയിൽ നമ്മളെ എത്തിക്കുന്നതിന്റെ മുൻകുറിയാണ് ഈ കിരീടം തലയിൽ വെക്കുന്നത്. അതിന്റെ അർത്ഥം തിന്മയുടെ ശക്തികളെ ജയിച്ച് ദൈവ സംസർഗം പ്രാപിച്ച രക്ഷയുടെ അനുഭവത്തിലെത്തുന്നതിന്റെ പ്രതീകമാണ് ശിവകിരീടം. സ്നാനത്തിൽ ലഭിക്കുന്ന കിരീടം സ്വർഗത്തിൽ ലഭിക്കുന്ന വാടാത്ത കിരീടത്തിന്റെ മുൻകുറിയ. ഒന്ന് കൊരിന്തർ 9:25 വാക്യത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അംഗം പൊരുന്നവരൊക്കെയും സകലത്തിലും വർധനമാചരിക്കണം, അതോ അവർ വാടുന്ന കിരീടവും നാം വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടത് തന്നെ. നമുക്ക് ഒരു വാടാത്ത കിരീടം സ്വർഗത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് വിശ്വസ്തതയ്ക്ക്, ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് ദൈവം തരുന്ന പ്രതിഫലമാണ്. ഇതാ സ്മരണയിലെ ആളുകൾക്ക്, സ്മരണയിലെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് യോഹന്നാൻ അപ്പോസ്തലന് കൊടുക്കാനുള്ള തൂത്. രണ്ടാമത് ഇവിടെ പറയുന്നുണ്ട്, ജയിക്കുന്നവൻ രണ്ടാം മരണത്തിന് അധീനനാകുകയില്ല. രണ്ടാം മരണത്തിന് അധീനൻ ആകുകയില്ല. അതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചിന്തയാണ്. രണ്ടാം മരണം എന്നുള്ളത് ന്യായവിധിയിൽ ദുഷ്ടന്മാർക്ക് ലഭിക്കുന്ന ഓഹരിയാണ്, അവർക്കുള്ള ശിക്ഷാവധിയാണ്. യഹൂദ റാബിമാർ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇത്. നിരന്തരമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടാണ് ഇത് കാണുന്നത്. വിശ്വാസികൾക്ക് രക്തസാക്ഷി മരണമുണ്ടാകും, അതൊരു താൽക്കാലികമാണ്. ശാരീരികമായി ഈ മരണത്തിന്റെ ശക്തി തൽക്കാലത്തേക്കുള്ളൂ, എന്നാൽ മരണപര്യന്തമുള്ള വിശ്വസ്തയിലൂടെ വിജയകിരീടം പ്രാപിക്കാനുള്ള ഒരു അനുഭവമുണ്ട്. ആത്യന്തികമായ പ്രതിഫലം നിത്യശിക്ഷാവിധികളിൽ നിന്നുള്ള മോചനമാണ്. ഇതാ അവിടെ പറയുന്നത്. രണ്ടാം മരണത്തിന് അധീനനാകുകയില്ല എന്ന് പറയുന്നത് ആത്യന്തികമായി നിത്യശിക്ഷാവിധികളിൽ നിന്നുള്ള മോചനം, അതാ രണ്ടാം മരണം എന്ന് പറയുന്നത്. വെളിപാട് പുസ്തകത്തിൽ മറ്റ് മൂന്നിടത്ത് ഈ ഒരു സന്ദേശം പറയുന്നുണ്ട്, രണ്ടാം മരണം എന്നുള്ള ഒരു ആശയം വരുന്നുണ്ട്. വെളിപാട് പുസ്തകം 20:6, 20:14, 21:8. ഈ മൂന്നിടത്തും ഇതിന്റെ ഈ രണ്ടാം മരണത്തെ കുറിച്ച് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് യഹൂദ റാബിമാർ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പദം തന്നെയാണ് രണ്ടാമത്തെ മരണം. രണ്ടാം മരണം എന്ന് പറയുന്നത് നിത്യ ശിക്ഷാവിധിയാണ്. ശാരീരിക മരണം എന്ന് പറയുന്നത് അത് താൽക്കാലികം മാത്രമാണ്. പക്ഷേ രണ്ടാമത്തെ മരണമാണ് അവൻ ദുഷ്ടന്മാർക്കുള്ള ഓഹരി, ദുഷ്ടന്മാർക്ക് ലഭിക്കുന്ന. അപ്പോൾ വിശ്വസ്തയോടുകൂടെ നിന്നാൽ ദൈവം ഈ ശിക്ഷാവധിയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കും. അവന് അതിൽ നിന്നുള്ള വിടുതല, അതിൽ നിന്ന് അവൻ രക്ഷ പ്രാപിക്കും. ഞാൻ ഈ സ്മരണ സഭയ്ക്കുള്ള ദൂതാണ് ഓർമ്മിപ്പിച്ചത്. രണ്ട് കാര്യങ്ങൾ അവർക്ക് പറയുന്നത്, ഒന്ന്, രണ്ടാം മരണത്തിന് അവർ ഓഹരി പ്രാപിക്കുകയില്ല, രണ്ടാം മരണത്തിൽ നിന്നുള്ള മോചനം അവര് ദൈവത്തോടൊപ്പം ആയിരിക്കും, നിത്യമായ ജീവ കിരീടം പ്രാപിക്കും. നമുക്ക് ദൈവം വന്നിരിക്കുന്ന ഓഹരി എന്ന് പറയുന്നത് വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ജീവകിരീടം സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കുവാനും രണ്ടാം മരണത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കാനും തക്കുന്നുള്ള ഒരു വിളിയാണ് വിശ്വസ്തയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ഓഹരി. ഇതാണ് രണ്ടാമത്തെ സഭയ്ക്കുള്ള ദൂത്. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളത്തെ നാളെ ചർച്ച് ഹിസ്റ്ററിയുടെ ക്ലാസ് ആണ്. ബഹുമാനപ്പെട്ട ടി ഐ വർഗീസ് അച്ഛൻ വൈദിക സെമിനാരിയിലെ ഞങ്ങളുടെയൊക്കെ പ്രൊഫസറായിരുന്നു. ചർച്ച് ഹിസ്റ്ററിയെ കുറിച്ച് ഇന്ന് നമ്മുടെ സഭയിൽ ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ടി ഐ വർഗീസ് അച്ഛൻ. വളരെ സൈലന്റ് ആണ്, നമുക്ക് ആർക്കും നിങ്ങൾക്ക് ആർക്കും അങ്ങനെ അത്ര പരിചയം കാണുകയില്ല. വളരെ സൗമ്യനായ, ശാന്തനായ, നല്ല ഹൃദയത്തിൽ നിന്ന് ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഒരു അച്ഛനാണ്. അച്ഛൻ്റെ ക്ലാസ് നാളെ ഉണ്ടാകും. ചർച്ച് ഹിസ്റ്ററി ക്ലാസ് നമുക്ക് അധികം കിട്ടത്തില്ല, അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആളുകൾ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് അത് നാളത്തെ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത്. അല്ലാതെ സെയിം ടൈം നമ്മളെല്ലാവരും ജോലി ചെയ്യണമെന്ന്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ?
വേറെ ഒന്നുമില്ല. പ്രാർത്ഥിക്കാം.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ മുദ്രാജയമുള്ള നിന്റെ സ്ലീപ്പായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിലും ഭവനങ്ങളായിട്ട് ഞങ്ങളെ ചുമക്കണമേ. ദൈവമായ കർത്താവേ, നേരുവെല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ തിരകിന് കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. അമ്മീൻ. ദൈവമായ കർത്താവേ, കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹത്തോടെ ദൈവമെ കേൾക്കുവാൻ തക്കണം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. കുറവുകൾ സ്വർഗം അവിടെ നേട്ടെടുക്കണമേ. ദൈവമേ, പൂർണ്ണതയുള്ള അനുഭവത്തിൽ ഞങ്ങൾ നിലനിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കേട്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു. ദൈവമേ, കൂടുതൽ ആത്മീയവുമായി ഉയരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് പ്രയോജനിക്കണമേ. നാളത്തെ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളൊക്കെ മാനിക്കണമേ. യാത്രയിൽ കൂടെ ഇരിക്കണമേ. അവിടെ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോഭാരങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ചാനെ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ, ഞങ്ങളുടെ കണ്ണുനീരുകളിൽ നീ അവിടുന്ന് കൂടിയിരിക്കണമേ. ഞങ്ങളെ താങ്ങണമേ, ഞങ്ങളെ വഴി നടത്തണമേ. കുടുംബമായോട് കരങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി അവിടുത്തെ സന്നിധിയിൽ നിലനിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദാനങ്ങളെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ദൈവമെ, അനുഗ്രഹത്തോടെ നിൽക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കു വേണ്ടി തിരുസന്നിധിയിൽ യാചിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ വാഴ്ത്തണമേ. ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. പലരും ക്ലാസ്സുകൾക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങുന്നു. ദൈവമെ, അനുഗ്രഹത്തോടെ ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. മർത്തു മറിയം പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നേതൃത്വം നൽകുന്നവർക്ക് ആവശ്യമായിരിക്കുന്ന ദാനങ്ങൾ കൊണ്ട് നടക്കണമേ. നടക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ആന്വൽ കോൺഫറൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹത്തോടെ ക്രമീകരിക്കാൻ ആവശ്യമായിരിക്കുന്ന ദാനങ്ങളെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പങ്ങളുടെ പ്രതിസായിൽ വസിപ്പിക്കണമേ. ഈ രാത്രി സന്തോഷത്തോടെ അവിടുത്തെ സന്നിധി വിശ്രമിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ദുരാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദ്യഗണങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളെയും ആത്മീക പ്രസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്നെ പരിശുദ്ധ റൂഹായിക്കുന്ന ആളെ സിദ്ധിപ്പാനായിട്ട് തന്നെ. എല്ലാവരോടുമുള്ള താങ്ക്സ് അറിയിക്കുന്നു. കയറാൻ പ്രാർത്ഥിക്കണം. എന്താണ്.
ഓക്കെ, ഗുഡ് നൈറ്റ്, താങ്ക് യു വെരി മച്ച്.